താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്ന ഉന്നതനായ യഹോവയുടെ നാമത്തിൽ ബൈബിൾ സ്റ്റഡി ഡോട്ട് കോ ഡോട്ട് ഇന്നിൻ്റെ ഇന്നത്തെ ചിന്തയിലേക്ക് കർത്താവിൽ പ്രിയ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സങ്കീർത്തനം 22:12, സാംസ് ചാപ്റ്റർ 22:12. അനേകം കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. സ്ട്രോങ് ബുൾസ് ഓഫ് ബാശാൻ, ബാശാൻ കൂറ്റന്മാർ. 1912 പണിത സുന്ദരവും ആഡംബരപൂർണവുമായ ടൈറ്റാനിക് എന്ന കപ്പലിൻ്റെ കന്നിയാത്രയിലുണ്ടായ തകർച്ച ജനം അന്ന് ഭീതിയോടെയാണ് വീക്ഷിച്ചത്. തകരാത്ത പുറഞ്ചട്ട രണ്ട് പാളികളായി പുതിയ എഞ്ചിനീയറിംഗ് സംവിധാനത്തോടെയാണ് ടൈറ്റാനിക് കപ്പൽ നീരിൽ ഇറക്കിയത്. പ്രപഞ്ച ശക്തികൾക്ക് ഈ കപ്പലിനെ തകർക്കാൻ കഴിയുകയില്ല എന്ന് ആത്മവിശ്വാസത്തോടെ കപ്പൽ യാത്ര തിരിച്ചു. ഉല്ലാസത്തോടെ സകലതിനെയും സകലത്തെയും കീഴടക്കിയെന്ന ചിന്തയോടെ യാത്ര തുടർന്ന കപ്പൽ 14 അർദ്ധരാത്രിയിൽ പ്രപഞ്ച സൃഷ്ടാവയച്ച പടുകൂറ്റൻ മഞ്ഞുമലയുടെ ഇടിയുടെ ആഘാതത്താൽ തകർന്നു. ക്യാപ്റ്റന് മുന്നറിയിപ്പ് ലഭിച്ചിട്ടും ഒരു ശക്തിക്കും തൻ്റെ കപ്പലിന് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന നിഗളം മൂലം നിർദ്ദേശം അദ്ദേഹം അവഗണിക്കുകയാണ് ചെയ്തത്. മനുഷ്യരുടെ ചീർത്ത അഹങ്കാരം, നിഗളം, ഇവ അനിവാര്യമായ ആ ദുരന്തത്തെ സ്വീകരിച്ചു. നിഗളത്തിൻ്റെ പ്രതീകമായി ദൈവവചനത്തിൽ രേഖപ്പെടുത്തുന്ന വാക്കാണ് ബാശാനിലെ കാളകളും പശുക്കളും എന്ന നാമം. നിഗളം കൊണ്ട് മതിമറന്ന് ഉല്ലാസത്തിൻ്റെ പൊതുമേഖലകൾ തേടുന്ന ജനതയെ ബാശാന്യ പശുക്കളോടാണ് ആമോസ് പ്രവാചകൻ ഉപമിച്ചിരിക്കുന്നത്. യോർദാൻ നദിക്കും തിബരിയസ് കടലിനും കിഴക്കായി ബാശാൻ ദേശം സ്ഥിതി ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ എതിരാളിയായ ഓഗിൻ്റെ ദേശമാണിത്. ഇത് പർവ്വതങ്ങൾക്കും സിംഹങ്ങൾക്കും കരുവേലക വൃക്ഷത്തിനും കാളകൾക്കും പ്രസിദ്ധമാണ് ഈ ദേശം. ക്രൂരതയ്ക്ക് ഉദാഹരണങ്ങളായിട്ടാണ് ഇവിടുത്തെ കാളകളെയും പശുക്കളെയും കാണുന്നത്. ബാശാൻ എന്ന വാക്കിന് ഇളകിയ മണ്ണ് അഥവാ കട്ടിയില്ലാത്ത മണ്ണ് എന്നർത്ഥമുണ്ട്. ലോയ്ഡ് ഡഗ്ലസ് എന്ന മഹത് വ്യക്തിയുടെ ഇൻവിറ്റേഷൻ ടു ലിവ് എന്ന കഥയിൽ ഡോളി എന്ന സുന്ദരിയായ പെൺകുട്ടിയുടെ സ്വയനികളത്തെയും അതിൻ്റെ അനന്തര ഫലത്തെയും ചിത്രീകരിക്കുന്നു. ഈ കഥയിലേക്ക് കടക്കും മുമ്പ് ഇളകിയ മണ്ണിൽ വളരുന്ന പുല്ലിൻ്റെ പ്രത്യേകത എന്താണെന്നൂടെ മനസ്സിലാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇളകിയ മണ്ണിൽ വളരുന്ന പുല്ല് പോഷക ഗുണമുള്ളതാകയാൽ അത് ഭക്ഷിക്കുന്ന മൃഗങ്ങൾ കൊഴുത്ത് തടിച്ച്, അതുപോലെ ഈ ദേശത്തെ മനുഷ്യരും ദുഷ്ടരും ക്രൂരരും നിഗളികളുമാണ്. ഒരിക്കൽ കൂടി, ബാശാൻ എന്ന ദേശത്തിലെ ഇളകിയ മണ്ണ് പോഷക ഗുണമുള്ളതാകയാൽ അവിടെ വളരുന്ന പുല്ല് ഭക്ഷിക്കുന്ന മൃഗങ്ങളും കൊഴുത്ത് തടിച്ച് നിഗളിച്ച് ഈ ആരോഗ്യം എങ്ങനെ ചിലവഴിക്കണമെന്ന് അറിയാതെ മതിച്ച് നടക്കുന്നവകളാണ്. ഇതുപോലെ അവിടുത്തെ മനുഷ്യരും ദുഷ്ടരും ക്രൂരരും നിഗളികളുമാണ്. സങ്കീർത്തനം 22:12 തന്നെ ക്രൂശിക്കുവാൻ കാരണം കണ്ടെത്തിയ യഹൂദന്മാരെ പറ്റി ക്രിസ്തു പറയുന്ന വാക്കുകളാണ് ബാശാൻ കൂറ്റന്മാർ എന്ന്. ക്രിസ്തു ആകുന്ന കുഞ്ഞാടിനെതിരെയാണ് ഈ ദുഷ്ടമൃഗങ്ങൾ അണിനിരന്നത്. നിഗളവും അഹങ്കാരവും ഉണ്ടാകുമ്പോൾ ജനം അനുസരണക്കേടിൽ അകപ്പെടും. നാം മുമ്പേ പറഞ്ഞ ഇൻവിറ്റേഷൻ ടു ലിവ് എന്ന പുസ്തകത്തിൽ ഡോളി എന്ന സുന്ദരിയായ പെൺകുട്ടിയുടെ സ്വയനിഗളത്തെയും അതിൻ്റെ അനന്തരഫലത്തെയും എഴുത്തുകാരൻ ചിത്രീകരിക്കുന്നു. കാഴ്ചയ്ക്കും ബുദ്ധിക്കും മുൻപന്തിയിലായിരുന്നു ഡോളി. എല്ലാവരും അവളെ അഭിനന്ദിച്ചു. തനിക്ക് സൗന്ദര്യമുള്ളതിനാൽ ഒരു സിനിമാ നടിയാകാനാണ് അവൾ ആഗ്രഹിച്ചത്. അവൾ അതിനായി ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു. പക്ഷെ അവളുടെ ജീവിതം ഒരു വലിയ പരാജയമായിരുന്നു. പരാജയം മറ്റുള്ളവരോടുള്ള വെറുപ്പ് വർദ്ധിപ്പിക്കുവാനിടയായി. അവളുടെ സ്വയത്തെ ശക്തിപ്പെടുത്തുവാനും അത് കാരണമായി. തനിക്കെല്ലാത്തിനും എല്ലാ ജോലിയും ചെയ്യാൻ കഴിയുമെന്നും അർഹതയുണ്ടെന്നും സ്വയം അവളങ്ങ് ചിന്തിച്ചു. ഇവളുടെ പരാജയത്തിൽ അതിൻ്റെ ദയനീയ അവസ്ഥയിൽ അവളോട് സഹതാപം തോന്നിയ ഒരു വ്യക്തി അവൾക്ക് ജോലി കൊടുക്കുവാൻ തയ്യാറായി. അപ്രകാരം ചെന്ന സുഹൃത്ത് അവളോട് ജോലിയുടെ കാര്യം ആവശ്യപ്പെട്ടപ്പോൾ അവൾ വിചാരിച്ചത് തന്നെ അദ്ദേഹം അപമാനിക്കുകയാണെന്നാണ്. എല്ലാറ്റിലും വലുത്, ഇതിനേക്കാൾ വലുത് ലഭിപ്പാൻ എനിക്ക് കഴിവുള്ളവളാണ് എന്നവൾ സ്വയം അങ്ങ് പ്രഖ്യാപിച്ചു. എന്ന് മാത്രമല്ല, അവളുടെ ആ പ്രഖ്യാപനം അവളെ നിരാശയിലാക്കുകയും ചെയ്തു. സ്വയത്തിലുള്ള നിഗളം വർദ്ധിച്ചപ്പോൾ, തനിക്കൊന്നും ശരിയാകാതെ വന്നപ്പോൾ, നിരാശ തന്നെ കീഴ്പ്പെടുത്തിയെന്ന് കണ്ടപ്പോൾ അവൾ ഒരു ദൈവദാസന്റെ അടുക്കൽ ചെന്നു. തൻ്റെ പ്രയാസം അവൻ അദ്ദേഹത്തെ അറിയിച്ചു. അവൾ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തന്നെ സംശയമാണ്. അതിനാ ദൈവദാസൻ മറുപടി പറഞ്ഞത്: നിന്നെ ദൈവത്തിന് വിശ്വസിപ്പാൻ കഴിയുമോ എന്ന് എനിക്കും സംശയമാണ്. അതെ, ദൈവത്തിന് നമ്മെ വിശ്വസിപ്പാൻ കഴിയുമോ? വിശ്വസിക്കുവാൻ കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. അനുസരണക്കേടിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ശൗലിൻ്റെ ജീവിതം. കഴുതയെ നോക്കി പോകുവാൻ പിതാവിൻ്റെ വാക്ക് കേട്ട് ഇറങ്ങിയവൻ ഗതികെട്ടവനായി മാറി. എന്നാൽ ഈ ഗതി മുട്ടിയവനെ കഴുതയുടെ വിവരം അറിയിക്കുവാൻ ദൈവം കയറ്റിവിട്ടത് ഒരു യാഗസ്ഥലത്തേക്കാണ്. യാഗം നടത്തുന്ന ആളുടെ യോഗ്യത 1 ശമൂവേൽ 9:6-15 വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാകും. ഇവൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ദൈവം ആ യാഗം നടത്തുന്ന വ്യക്തിയെ ഇങ്ങനെ ഒരാൾ വരുന്നു, അവനെ അഭിഷേകം ചെയ്യണമെന്ന വിവരം അറിയിച്ചിരുന്നു. അവിടെ വെച്ച് അഭിഷേകം ചെയ്തവനെ നീതന്മാർ പരിഹസിച്ചിട്ടും ദൈവം അവനെ ശക്തീകരിച്ചു. എന്നാൽ ദൈവം ഏൽപ്പിച്ച ഒരു ദൗത്യം അവൻ പൂർത്തീകരിക്കുവാൻ പരാജയപ്പെട്ടുപോയി. അമാലേക്കരെ കൊല്ലുക എന്ന ദൗത്യത്തിൽ അവൻ പരാജയപ്പെടുകയായിരുന്നു. അതിൻ്റെ മറുപടിയായി അവൻ ലഭിച്ചത് മത്സരം ആഭിചാരദോഷം പോലെയെന്ന് അവനെ മനസ്സിലാക്കിയ പ്രവാചകൻ നിഗളിയും അനുസരണം കെട്ടവനുമായ അവനെ രാജസ്ഥാനത്ത് നിന്ന് യഹോവ തള്ളിക്കളയുമെന്ന് അറിയിക്കുകയും ചെയ്തു. 1 ശമൂവേൽ 15:17-23 വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകുന്നതാണ്. ബാശാനിലെ വളക്കൂറുള്ള മണ്ണുപോലെ നിഗളികളെയും ദ്രവ്യാഗ്രഹികളെയും സ്വയചിന്തയുള്ളവരെയും വളർത്തുന്ന സാഹചര്യമാണ് ഇന്ന് നമുക്ക് ചുറ്റും. ഇന്നത്തെ ഇളകിയ മണ്ണ് സ്വയത്തിൻ്റെ ചിന്തയെ വർദ്ധിപ്പിക്കുന്നതാണ്. എനിക്ക് മാത്രമെല്ലാം മതി എന്നുള്ള ചിന്ത ജനത്തെ വഷളത്വത്തിലേക്ക് നയിക്കുന്നു. എന്താ ഈ ഇളകിയ മണ്ണ്? നിയമങ്ങൾ, ശിക്ഷകൾ, നിയന്ത്രണങ്ങൾ ഇതൊക്കെയാണ് മണ്ണിനെ ഉറപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് നിയമങ്ങളുണ്ട്, അനുസരിക്കുവാൻ ആരുമില്ല. നിയന്ത്രണങ്ങളുണ്ട്, അനുസരിക്കുവാൻ ആരുമില്ല. ഉപദേശങ്ങൾ നൽകുന്നുണ്ട്, കേൾക്കുവാനോ അത് അനുസരിച്ച് ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാനോ ആരും തയ്യാറാകുന്നില്ല. അതായത് മണ്ണ് ഇളകിക്കിടക്കുകയാണ്. ദുഷ്ടത മാത്രം വർദ്ധിക്കുന്ന ഒരു കാലയളവ്, ചതിവും വഞ്ചനയും അനുസരണക്കേടും മാത്രം വർദ്ധിക്കുന്ന ഈ കാലയളവിൽ പാപം വാതുക്കൽ കിടക്കുന്നു എന്ന് കായിനോട് പറഞ്ഞതുപോലെ പറഞ്ഞാൽ ആ പാപം എന്നെ ഒന്നും ചെയ്യത്തില്ല എന്ന് സ്വയം പറഞ്ഞ് അഹങ്കരിക്കുന്നവരാണിന്ന് കൂടുതലും. കായിൻ്റെ യാഗം സ്വീകരിക്കാഞ്ഞതിൻ്റെ കാരണം അവൻ്റെ നിഗളമാകുന്ന പാപമാണ്. വചനത്തിൽ നിന്നും ഇത് വ്യക്തമാകുന്നതാണ്. കായിൻ ദൈവം നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ചത് ഓർക്കുക. 4:4-5 വാക്യങ്ങളിൽ ഇളകിയ മണ്ണിൽ ജീവിക്കുന്ന നാം തിന്മയുടെ വിഷവേരുകൾ പടർന്ന് ബാശാൻ കൂറ്റന്മാരാകാതെ സൂക്ഷിക്കേണ്ടുന്നതാണ്. ദൈവത്തിൽ ആശ്രയിച്ച് പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ നാം ക്രൂശിൻ്റെ ചുവട്ടിലെത്തും. സങ്കീർത്തനം 51 അതിൻ്റെ 4 വാക്യത്തിൽ 11 വാക്യവും ശ്രദ്ധിക്കുക. നിനക്കനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തു, സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. ഈ പ്രാർത്ഥന നാം പറഞ്ഞു കഴിയുമ്പോൾ നാം ക്രൂശിൻ്റെ ചുവട്ടിലെത്തിക്കഴിഞ്ഞു. പണക്കൊഴുപ്പും സ്ഥാനമാനങ്ങളോടുള്ള മോഹവും ഉപേക്ഷിച്ചാൽ ബാശാൻ കൂറ്റന്മാരുടെ സ്വഭാവം നമ്മിൽ ഇല്ലാതെയാകുന്നു. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായി, താഴ്മയുള്ള മക്കളായി, അനുഗ്രഹിക്കപ്പെട്ടവരായി ഈ പുതുവർഷം മുമ്പോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയേശുവേ, നിഗളികളെ വെറുക്കുകയും താഴ്മയുള്ളവരെ കടാക്ഷിക്കുകയും ചെയ്യുന്ന സ്നേഹത്തിനായി സ്തോത്രം. കൃപയാൽ ഞങ്ങൾ അനുഭവിക്കുന്നത് നന്മകൾ കണ്ട് അഹങ്കരിക്കാതെ സന്തോഷത്തോടെ താഴ്മയുള്ളവരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നായ്ക്കളും ബാശാൻ കൂറ്റന്മാരും വളഞ്ഞപ്പോൾ അവരുടെ നടുവിൽ നിന്ന് അങ്ങ് വേദനിച്ചത് ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഇത് മനസ്സിലാക്കി ഈ പുതുവർഷം പുതുക്കമുള്ളവരായി പാപത്തെ വെറുത്ത് മുമ്പോട്ട് ഞങ്ങളെ ജീവിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. അതിനങ്ങയുടെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്. അങ്ങ് ഞങ്ങളോട് കൃപ ചെയ്യണമേ. ആമേൻ. bible.study.co.in ന് വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്.